ദൈവത്തിന് മഹത്വം. ഇന്ന് നവംബർ മാസം 6-ാം തീയതി ദൈവവചന ധ്യാനത്തിനായി യിരമ്യാ പ്രവചനം 43, 44, 45 അധ്യായങ്ങൾ വായിക്കുന്നു. യിരമ്യാവ് സകല ജനത്തോടും അവരുടെ ദൈവമായ യഹോവ അവനെ അവരുടെ അടുക്കൽ അയച്ചു പറയിച്ച ഈ സകല വചനങ്ങളും അവരുടെ ദൈവമായ യഹോവയുടെ സകല വചനങ്ങളും തന്നെ പറഞ്ഞു തീർന്ന ശേഷം ഹോശിയാവിന്റെ മകനായ അസിരിയാവും കാരേഹിന്റെ മകനായ യോഹനാനും അഹങ്കാരികളായ പുരുഷന്മാരൊക്കെയും യിരമ്യാവോട്, നീ ഭോഷ്കു പറയുന്നു, മിസ്രയീമിൽ ചെന്ന് പാർക്കേണ്ടതിന് അവിടെ പോകരുതെന്ന് പറവാൻ ഞങ്ങളുടെ ദൈവമായ യഹോവ നിന്നെ അയച്ചിട്ടില്ല. കൽദേർ ഞങ്ങളെ കൊന്നുകളയേണ്ടതിനും ഞങ്ങളെ ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോകേണ്ടതിനും ഞങ്ങളെ അവരുടെ കയ്യിൽ ഏൽപ്പിപ്പാൻ നേര്യാവിന്റെ മകനായ ബാരൂഖ് നിന്നെ ഞങ്ങൾക്ക് വിരോധമായി ഉത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കാരേഹിന്റെ മകനായ യോഹനാനും എല്ലാ പടത്തലവന്മാരും സകല ജനവും യഹൂദദേശത്ത് പാർക്കേണം എന്നുള്ള യഹോവയുടെ വാക്ക് അനുസരിച്ചില്ല. സകല ജാതികളുടെയും ഇടയിൽ ചിതറിപ്പോയിട്ട് യഹൂദദേശത്ത് പാർക്കേണ്ടതിന് മടങ്ങി വന്ന യഹൂദ ശിഷ്ടത്തെയൊക്കെയും, പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും രാജകുമാരികളെയും, അകമ്പടി നായകനായ നെബൂസർ അധാൻ, ഷാഫാന്റെ മകനായ അഹീകാമിന്റെ മകനായ ഗെദല്യാവെ ഏൽപ്പിച്ചിരുന്ന എല്ലാവരെയും, യിരമ്യാ പ്രവാചകനെയും നേര്യാവിന്റെ മകനായ ബാരൂഖിനെയും കാരേഹിന്റെ മകനായ യോഹനാനും എല്ലാ പടത്തലവന്മാരും കൂട്ടിക്കൊണ്ട് യഹോവയുടെ വാക്ക് അനുസരിക്കാതെ മിസ്രയീം ദേശത്ത് ചെന്ന് തഹ്പനേസ് വരെ എത്തി. തഹ്പനേസിൽ വെച്ച് യിരമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ വലിയ കല്ലുകളെ എടുത്ത് യഹൂദ പുരുഷന്മാർ കാണുകെ തഹ്പനേസിൽ ഫറവോന്റെ അരമനയുടെ പടിക്കലുള്ള കളത്തിലെ കളിമണ്ണിൽ കുഴിച്ചിട്ട് അവരോട് പറയേണ്ടത്, ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എന്റെ ദാസനായ നെബുക്കദ്നേസർ എന്ന ബാബേൽ രാജാവിനെ വരുത്തി ഞാൻ കുഴിച്ചിട്ട ഈ കല്ലുകളിന്മേൽ അവന്റെ സിംഹാസനം വെക്കും. അവൻ അവയുടെ മേൽ തന്റെ മണിപ്പന്തൽ നിർത്തും. അവൻ അന്ന് മിസ്രയീം ദേശം ജയിച്ചടക്കി മരണത്തിനുള്ളവരെ മരണത്തിനും പ്രവാസത്തിനുള്ളവരെ പ്രവാസത്തിനും വാളിനുള്ളവരെ വാളിനും ഏൽപ്പിക്കും. ഞാൻ മിസ്രയീമിലെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾക്ക് തീവെക്കും. അവയെ ചുട്ടുകളഞ്ഞിട്ട് അവൻ അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. ഒരിടയൻ തന്റെ പുതപ്പ് പുതയ്ക്കുന്നത് പോലെ അവൻ മിസ്രയീം ദേശത്തെ പുതയ്ക്കുകയും അവിടെ നിന്ന് സമാധാനത്തോടെ പുറപ്പെട്ടു പോവുകയും ചെയ്യും. അവൻ മിസ്രയീം ദേശത്ത് ബത്ത്ശേമെശിലെ വിഗ്രഹങ്ങളെ തകർത്ത് മിസ്രയീമ ദേവന്മാരുടെ ക്ഷേത്രങ്ങളെ തീവെച്ച് ചുട്ടുകളയും.
44-ാം അധ്യായം. മിസ്രയീം ദേശത്ത് മിക്തോനിലും തഹ്പനേസിലും നോഫിലും പത്രോസ് ദേശത്തും പാർക്കുന്ന സകല യഹൂദന്മാരെയും കുറിച്ച് യിരമ്യാവിനുണ്ടായ അരുളപ്പാടെന്തെന്നാൽ, ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരുശലേമിന്മേലും സകല യഹൂദ പട്ടണങ്ങളിന്മേലും വരുത്തിയിരിക്കുന്ന അനർത്ഥമൊക്കെയും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അവ ശൂന്യമായിരിക്കുന്നു, ആരും അവയിൽ വസിക്കുന്നതുമില്ല. അത് അവരോ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അറിയാത്ത അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാനും അവയെ സേവിപ്പാനും ചെന്ന് എന്നെ കോപിപ്പാൻ തക്കവണ്ണം അവർ ചെയ്ത ദോഷം നിമിത്തമത്രേ. ഞാൻ ഇടപെടാതെ പ്രവാചകന്മാരായ എന്റെ ദാസന്മാരെയൊക്കെയും നിങ്ങളുടെ അടുക്കൽ അയച്ചു. ഞാൻ വെറുക്കുന്ന ഈ മ്ലേച്ഛ കാര്യം നിങ്ങൾ ചെയ്യരുതെന്ന് പറയിച്ചു. എന്നാൽ അവർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടാതെ വണ്ണം തങ്ങളുടെ ദോഷം വിട്ടുതിരിയേണ്ടതിന് ശ്രദ്ധിക്കാതെയും ചെവി ചായ്ക്കാതെയും ഇരുന്നു. അതുകൊണ്ട് എന്റെ ക്രോധവും കോപവും ചൊരിഞ്ഞ് യഹൂദ പട്ടണങ്ങളിലും യെരുശലേം വീഥികളിലും ജ്വലിച്ച് അവയിന്ന് ശൂന്യവും നാശവുമായി കിടക്കുന്നു. ആകെ ഇസ്രയേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ശേഷിപ്പായി ആരും ഇല്ലാതാകും വണ്ണം യഹൂദിയുടെ മധ്യേ നിന്ന് പുരുഷനെയും സ്ത്രീയെയും പൈതലിനെയും മുലകുടിക്കുന്ന കുഞ്ഞിനെയും ഛേദിച്ചു കളയേണ്ടതിനും നിങ്ങൾ വന്നു പാർക്കുന്ന മിസ്രയീം ദേശത്ത് വെച്ച് അന്യദേവന്മാർക്ക് ധൂപം കാണിച്ച് നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ കോപിപ്പിക്കുന്നതിനാൽ നിങ്ങളെ തന്നെ ഛേദിച്ചു കളഞ്ഞിട്ട് സകല പൂജാദികളുടെയും ഇടയിൽ നിങ്ങൾ ശാപവും നിന്ദയുമായി തീരേണ്ടതിനും നിങ്ങളുടെ പ്രാണഹാനിക്കായി ഈ മഹാദോഷം ചെയ്യുന്നതെന്ത്? യഹൂദ ദേശത്തും യെരുശലേമിന്റെ വീഥികളിലും നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത ദോഷങ്ങളും യഹൂദ രാജാക്കന്മാർ ചെയ്ത ദോഷങ്ങളും അവരുടെ ഭാര്യമാർ ചെയ്ത ദോഷങ്ങളും നിങ്ങൾ ചെയ്ത ദോഷങ്ങളും നിങ്ങളുടെ ഭാര്യമാർ ചെയ്ത ദോഷങ്ങളും നിങ്ങൾ മറന്നുപോയോ? അവർ ഇന്നുവരെയും തങ്ങളെ തന്നെ താഴ്ത്തിയില്ല. അവർ ഭയപ്പെടുകയോ ഞാൻ നിങ്ങളുടെ മുമ്പിലും നിങ്ങളുടെ പിതാക്കന്മാരുടെ മുമ്പിലും വെച്ച ന്യായപ്രമാണവും ചട്ടങ്ങളും അനുസരിച്ച് നടക്കുകയോ ചെയ്തതുമില്ല. അതുകൊണ്ട് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അനർത്ഥത്തിനായിട്ട് യഹൂദിയെ മുഴുവനും ഛേദിച്ചു കളയുവാനായിട്ട് തന്നെ എന്റെ മുഖം നിങ്ങൾക്കെതിരായി വെക്കുന്നു. മിസ്രയീം ദേശത്ത് ചെന്ന് പാർപ്പാൻ അവിടെ പോകേണ്ടതിന് മുഖം തിരിച്ചിരിക്കുന്ന യഹൂദ ശിഷ്ടത്തെ ഞാൻ പിടിക്കും. അവരെല്ലാവരും മുടിഞ്ഞുപോകും. മിസ്രയീം ദേശത്ത് അവർ വീഴും. വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും അവർ മുടിഞ്ഞുപോകും. അവർ ആപാരവൃദ്ധം വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മരിക്കും. അവർ പ്രാക്കിനും സ്തംഭനത്തിനും ശാപത്തിനും നിന്ദയ്ക്കും വിഷയമായി തീരും. ഞാൻ യെരുശലേമിനെ സന്ദർശിച്ചതുപോലെ മിസ്രയീം ദേശത്ത് പാർക്കുന്നവരെയും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും സന്ദർശിക്കും. മിസ്രയീം ദേശത്ത് വന്നു പാർക്കുന്ന യഹൂദ ശിഷ്ടത്തിൽ ആരും അവർക്ക് മടങ്ങിച്ചെന്ന് പാർപ്പാൻ ആഗ്രഹമുള്ള യഹൂദ ദേശത്തേക്ക് മടങ്ങിപ്പോകാൻ തക്കവണ്ണം ചാടിപ്പോകയില്ല, ശേഷിക്കുകയുമില്ല. വഴുതി പോകുന്ന ചിലരല്ലാതെ ആരും മടങ്ങിപ്പോകയില്ല. അതിന് തങ്ങളുടെ ഭാര്യമാർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞ സകല പുരുഷന്മാരും മഹാസംഘമായി അരികെ നിന്ന സകല സ്ത്രീകളും മിസ്രയീം ദേശത്ത് പത്രോസിൽ പാർത്ത സകല ജനവും യിരെമ്യാവോട് ഉത്തരം പറഞ്ഞത്, നീ യഹോവയുടെ നാമത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം സംബന്ധിച്ച് ഞങ്ങൾ നിന്നെ കൂട്ടാക്കുകയില്ല. ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും അവൾക്ക് പാനീയ ബലി പകരുകയും ചെയ്യും എന്ന് ഞങ്ങൾ നേർന്നിരിക്കുന്ന നേർച്ചയൊക്കെയും ഞങ്ങൾ നിവർത്തിക്കും. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും യഹൂദ പട്ടണങ്ങളിലും യെരുശലേം വീഥികളിലും ചെയ്തതുപോലെ തന്നെ. അന്ന് ഞങ്ങൾക്ക് വേണ്ടുവോളം ആഹാരവും സുഖവും ഉണ്ടായിരുന്നു, ഒരനർത്ഥവും നേരിട്ടിരുന്നില്ല. എന്നാൽ ഞങ്ങൾ ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുന്നതും പാനീയബലി പകരുന്നതും നിർത്തിയതു മുതൽ ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെ. ഞങ്ങൾ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മുടിയുന്നു. ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും പാനീയബലി പകരുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അവളുടെ രൂപത്തിൽ അടയുണ്ടാക്കുന്നതും അവൾക്ക് പാനീയബലി പകരുന്നതും ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൂടാതെയോ? അപ്പോൾ യിരെമ്യാവ് സകല ജനത്തോടും പുരുഷന്മാരോടും സ്ത്രീകളുമായി തന്നോട് ഉത്തരം പറഞ്ഞ സകല ജനത്തോടും തന്നെ പറഞ്ഞതെന്തെന്നാൽ, യഹൂദ പട്ടണങ്ങളിലും യെരുശലേമിന്റെ വീഥികളിലും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ദേശത്തുള്ള ജനവും ധൂപം കാട്ടിയത് യഹോവ ഓർത്തില്ലയോ? അവന്റെ മനസ്സിൽ അത് വന്നില്ലയോ? നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തവും നിങ്ങൾ പ്രവർത്തിച്ച മ്ലേച്ഛത നിമിത്തവും യഹോവയ്ക്ക് സഹിപ്പാൻ വഹിയാതെയായി. അതുകൊണ്ട് നിങ്ങളുടെ ദേശം ഇന്ന് നിവാസികളില്ലാതെ ശൂന്യവും സ്തംഭനഹേതുവും ശാപവിഷയവുമായി തീർന്നിരിക്കുന്നു. നിങ്ങൾ യഹോവയുടെ വാക്ക് അനുസരിക്കാതെയും അവന്റെ ന്യായപ്രമാണവും ചട്ടങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിച്ച് നടക്കാതെയും ധൂപം കാട്ടി യഹോവയോട് പാപം ചെയ്യുക കൊണ്ട് ഇന്ന് ഈ അനർത്ഥം നിങ്ങൾക്ക് വന്നു ഭവിച്ചിരിക്കുന്നു. പിന്നെയും യിരെമ്യാവ് സകല ജനത്തോടും സകല സ്ത്രീകളോടും പറഞ്ഞത്, മിസ്രയീം ദേശത്തിരിക്കുന്ന യഹൂദന്മാരായ നിങ്ങൾ എല്ലാവരും യഹോവയുടെ വചനം കേൾപ്പീൻ. ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുവാനും പാനീയ ബലി പകരുവാനും നേർന്നിരിക്കുന്ന നേർച്ചകളെ ഞങ്ങൾ നിവർത്തിക്കും എന്ന് നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും വായികൊണ്ട് പറയുകയും കൈകൊണ്ട് അനുഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ നേർച്ചകളെ ഉറപ്പാക്കിക്കൊള്ളുവീൻ, നിങ്ങളുടെ നേർച്ചകളെ അനുഷ്ഠിച്ചുകൊള്ളുവീൻ. അതുകൊണ്ട് മിസ്രയീം ദേശത്ത് പാർക്കുന്ന സകല യഹൂദന്മാരുമായുള്ളവരെ, യഹോവയുടെ വചനം കേൾപ്പീൻ. മിസ്രയീം ദേശത്തെയും ഒരു യഹൂദനും വായെടുത്ത് യഹോവയായ കർത്താവാണ എന്നിങ്ങനെ എന്റെ നാമം ഇനി ഉച്ചരിക്കുകയില്ല എന്ന് ഞാൻ എന്റെ മഹത്തായ നാമം ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അവരുടെ നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ടത്രേ ജാഗരിച്ചിരിക്കും. മിസ്രയീം ദേശത്തിലെ എല്ലാ യഹൂദന്മാരും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും നശിച്ചു മുടിഞ്ഞുപോകും. എന്നാൽ വാളിന് തെറ്റിയൊഴിയുന്ന ഏതാനും പേർ മിസ്രയീം ദേശത്ത് നിന്ന് യഹൂദ ദേശത്തേക്ക് മടങ്ങിവരും. മിസ്രയീം ദേശത്ത് വന്നു പാർക്കുന്ന ശേഷം യഹൂദന്മാരൊക്കെയും എന്റെ വചനമോ അവരുടേതോ ഏത് നിവർത്തിയായി എന്നറിയും. എന്റെ വചനം നിങ്ങളുടെ തിന്മയ്ക്കായിട്ട് നിവർത്തിയായി വരുമെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ ഈ സ്ഥലത്ത് വെച്ച് നിങ്ങളെ സന്ദർശിക്കും എന്നത് നിങ്ങൾക്കൊരടയാളമാകും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ യഹൂദ രാജാവായ സിദക്കിയാവേ, അവന്റെ ശത്രുവും അവന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവനുമായ നെബുക്കദ്നേസർ എന്ന ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ ഞാൻ മിസ്രയീം രാജാവായ ഫറവോൻ ഹോഫ്രയെയും അവന്റെ ശത്രുക്കളുടെ കയ്യിലും അവന് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ഏൽപ്പിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. 45 അധ്യായം. യോശിയാവിന്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ 4 ആണ്ടിൽ നേരിയാവിന്റെ മകനായ ബാരൂക്ക് ഈ വചനങ്ങളെ യിരെമ്യാവിന്റെ വാമൊഴി പ്രകാരം ഒരു പുസ്തകത്തിൽ എഴുതിയപ്പോൾ യിരെമ്യാ പ്രവാചകൻ അവനോട് പറഞ്ഞ വചനം എന്തെന്നാൽ, ബാരൂക്കെ, നിന്നോട് ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ എന്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു. അയ്യോ കഷ്ടം, ഞാൻ എന്റെ ഞരക്കം കൊണ്ട് തളർന്നിരിക്കുന്നു, ഒരാശ്വാസവും കാണുന്നില്ല എന്ന് നീ പറയുന്നുവല്ലോ. ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ചു കളയുന്നു, ഞാൻ നട്ടത് ഞാൻ തന്നെ പറിച്ചു കളയുന്നു, ഭൂമിയിലെങ്ങും അത് അങ്ങനെ തന്നെ. എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്, ഞാൻ സർവ്വജഡത്തിനും അനർത്ഥം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. എങ്കിലും നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറയണം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പുതിയ നിയമത്തിൽ നിന്നും എബ്രായർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം വായിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയെക്കാളധികം മഹത്വത്തിന് യോഗ്യൻ എന്ന് എണ്ണിയിരിക്കുന്നു. ഏതു ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തേച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവീൻ. നിങ്ങൾ ആരും പാപത്തിന് ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവീൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രയീമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ. 40 ആണ്ട് ആരോട് ക്രുദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു.
എബ്രായർക്കെതിരെ ലേഖനം 4:12 മുതലുള്ള വേദഭാഗങ്ങളിലൂടെ നമുക്ക് നിരാത്തി ചിന്തിക്കാം. ദൈവത്തിന്റെ വചനം ലോഗോസാണ്, അത് സംസാരിക്കുന്ന വചനമാണ്. ജീവനുള്ള ദൈവത്തിൽ ഉളവാക്കപ്പെട്ട വാക്കുകൾ എന്നൊക്കെ ഇതിന് അർത്ഥം നമുക്ക് കൽപ്പിക്കാം. ഒന്നുമില്ലായ്മെന്ന് സകലതും ഉളവാകട്ടെ എന്ന് കൽപ്പിച്ച വാക്കിൻ്റെ മുമ്പിൽ സകലതും ഉളവായി വന്നു. അധികാരമുള്ള ദൈവത്തിൻ്റെ വചനമാണ്, ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം. പുതിയ നിയമകാലത്തും അതുപോലെ ദൈവഗതം നിവർത്തിക്കുവാൻ അത് പര്യാപ്തമാകട്ടെ. ദൈവം അരുളി ചെയ്തത് വചനത്തിൻ്റെ മുമ്പിൽ അനുസരണക്കേട് കാണിച്ചവർക്ക് ശിക്ഷാവിധി ഉണ്ടായി. ദൈവത്തിൻ്റെ വാക്കുകൾ ക്രിസ്തുവിൽ കൂടെ ജഡമായി നമുക്ക് വെളിപ്പെട്ടു. യോഹന്നാൻ 1:14 കാണാൻ കഴിയും. ക്രിസ്തുവിൻ്റെ ഈ വെളിപ്പാട് ദൈവകൃപയുടെ ദാനമാണ്. അത് മനുഷ്യനിൽ വന്നപ്പോൾ നമുക്ക് ലഭിക്കാവുന്നതിലേറ്റവും വലിയ നന്മയായി തീർന്നു. ദൈവവചനത്തിന് ഈ ഭാഗത്ത് 5 സവിശേഷതകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1, ജീവനുണ്ട്. 2, ചൈതന്യമുണ്ട്. 3, ഇരുവാഴത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയത്. 4, പ്രാണനെയും ആത്മാവിനെയും സന്ധിമിഞ്ചുകളെയും വേർവിടിക്കും വരെ തുളച്ചു ചെല്ലുന്നത്. 5, ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. പിതാക്കന്മാർക്ക് നൽകിയ ദൈവകൽപ്പന അഥവാ ന്യായപ്രമാണം എഴുതപ്പെട്ട നിയമങ്ങൾ ആയിരുന്നല്ലോ. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 3:20 പറയുന്നു. ന്യായപ്രമാണം താൽ ഹേതുവാകുന്ന അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിക്കുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം ജീവനുള്ളതാണ്. 2, അത് ചൈതന്യമുള്ളതുമാണ്. കഴിഞ്ഞുപോയ നിലയില്ലാത്തതോ ആയ കാര്യമല്ല, വർത്തമാനകാലത്ത് നിലനിൽക്കുന്നതും നിവർത്തിക്കുന്നതും ജീവനും ചൈതന്യം നൽകുന്നതുമായ വാക്കുകളാണവ. ഏത് മനുഷ്യനെയും ജീവിപ്പിക്കുന്ന രക്ഷ ദൂതാണ് ഈ വചനം. ഇരുവാഴ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്. ദൈവത്തിൻ്റെ വചനം ശക്തിയെ ഉപമിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ്. ഇരുവാഴ്ത്തലുള്ള വാൾ, ദൈവവചനം ഒരുവന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ശക്തിയോടെ അവരിൽ പരിവർത്തനം ആരംഭിക്കുന്നു. അവനെ മാനസാന്തരത്തിലേക്കും അവനെ ആശ്വാസത്തിലേക്കും നയിക്കുകയും അവ ശക്തി ഉളവാക്കുകയും ശത്രുവിൻ്റെ കോട്ടകളെ തകർക്കുവാനുള്ള ശക്തി നൽകുകയും ചെയ്യുന്നു. 2 Cor 10:1 നമുക്കത് കാണാം. പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നു. ഒരു മനുഷ്യനിൽ മറ്റുള്ളവർ കാണാതെ മറഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറയപ്പെടുന്നത്. ദൈവവചനമെന്ന വാൾ ജഡ അഭിലാഷത്തെയും മനസ്സിൻ്റെ ഇച്ഛകളെയും മുറിച്ചു മാറ്റിയിട്ട് ദൈവത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നു. ഒരു മനുഷ്യനിൽ നിന്നുള്ള മൂന്ന് ഘടകങ്ങളാണ് ദേഹം, ദേഹി, ആത്മാവ് എന്നിവ. ഇവിടെ ദേഹി അല്ലെങ്കിൽ പ്രാണൻ എന്നത് മനുഷ്യൻ്റെ ജീവനാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് നൽകിയത് ദൈവാത്മാവാണ്. അത് ദൈവത്തോടുള്ള ബന്ധത്തെ കാണിക്കുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവവചനം കടന്നു ചെന്ന് അവന് രൂപാന്തരം നൽകുന്നതാണ്. ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. നാം പറയുവാൻ തുടങ്ങുന്ന വാക്കുകൾ ഹൃദയത്തിലുള്ളവാകുന്നതിന് മുമ്പ് ദൈവം അത് അറിയുന്നു. നമ്മുടെ ചിന്തകളെയും ഭാവങ്ങളെയും ദൈവം മുമ്പാകെ മറച്ചു വെക്കാൻ സുഹൃത്തെ സാധ്യമല്ല. ദൈവവചനം ഇന്നും മനുഷ്യ സ്വഭാവങ്ങളെ മിനുസപ്പെടുത്തി ശ്രേഷ്ഠമാക്കി മാറ്റുകയാണ്. വിശ്വാസത്താൽ ക്രിസ്തു ഒരുവന്റെ ഉള്ളിൽ കടന്ന് വന്നിരി വരുമ്പോൾ പാപങ്ങളെ വെളിപ്പെടുത്തി അതിന് പരിഹാരം വരുത്തി ദൈവമക്കളായി തീരുവാൻ അധികാരം നൽകുന്നു. ഒരു വ്യക്തിയുടെ പുറമേയുള്ള മാറ്റമല്ല, ആന്തരികമായ മാറ്റമാണ് സാധ്യമായി തീരുന്നത്. അവ ജീവനും ചൈതന്യമുള്ളതും നമ്മിൽ വ്യത്യാസം വരുത്തുന്നതുമാണ്. നമ്മുടെ ബലഹീനതകളും താഴ്ചകളെയും നമ്മുടെ അറിവില്ലായ്മകളെയും ഒക്കെ പരിഹാരം വരുത്തുവാൻ കഴിയും ദൈവത്തിൻ്റെ നിർവചനമാണ്. കൃപ നമ്മുടെ മേൽ വരുമ്പോൾ അതിനെല്ലാറ്റിനും വ്യത്യാസം വരുന്നു. ദൈവവചനത്തിൻ്റെ മുമ്പാകെ മറിഞ്ഞിരിക്കുന്നതൊന്നുമില്ല, സകലതോൻ്റെ മുമ്പിൽ നഗ്നമായി മലർന്നമായിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ചോടുവാൻ മറ്റൊരു മനുഷ്യനും കഴിയയില്ല. ഒരു ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നുള്ള കാര്യം നാം മുന്നറിയിപ്പായി ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ, ദൈവത്തിൻ്റെ വചനം നമുക്ക് വ്യത്യാസം നൽകിയെങ്കിൽ, ഈ വചനം നമ്മെ ഒരു നാളിൽ ന്യായം വിധിക്കുന്ന വചനമാണ്. ഈ വചനം വച്ച് ന്യായം വിധിക്കുമ്പോൾ നാം വചനത്തിനു മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നാം ജീവിക്കുന്നത് ഭക്തിയോട്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭയത്തോട് നാം ആയിരിക്കുന്നത് ദൈവകൃപയാലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം എവിടെയായിരുന്നാലും ആ കർത്താവിനെ ഉയർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ മാന്യ ശ്രോതാവിനെ ദൈവം സഹായിക്കട്ടെ. അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തോത് ഞാൻ അവസാനിപ്പിക്കുന്നു.